ഓം ശാന്തി. 15/6/2026 പ്രഭാതമുരളി മധുബാൻ. മധുരമായ കുട്ടികളെ, അമരനായ ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3 നേത്രം നൽകുന്നതിന്. ഇപ്പോൾ നിങ്ങൾക്ക് 3 കാലങ്ങളെയും 3 ലോകങ്ങളെയും അറിയാം. ചോദ്യം: ആത്മീയ അച്ഛൻ ആത്മാക്കൾക്ക് എന്തിന്റെ ആധാരത്തിലാണ് സമ്പത്ത് നൽകുന്നത്? ഉത്തരം: പഠിപ്പിലൂടെ. ഏത് കുട്ടികളാണോ നല്ല രീതിയിൽ പഠിക്കുന്നത്, ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നത്, അവർക്ക് തന്നെയാണ് ബാബയിൽ നിന്നുള്ള സമ്പത്ത് ലഭിക്കുന്നത്. ലൗകിക അച്ഛൻ കേവലം ആൺകുട്ടികൾക്കാണ് സമ്പത്ത് നൽകുന്നത്. എന്നാൽ പാരലൗകിക അച്ഛന്റെ ബന്ധം ആത്മാക്കളുമായിട്ടാണ്. അതിനാൽ ആത്മാക്കൾക്കാണ് സമ്പത്ത് നൽകുന്നത്. ഗീതം ഭോലാനാഥനേക്കാൾ വിചിത്രനായി മറ്റാരും തന്നെ ഇല്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ആത്മീയ അച്ഛനിലൂടെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മൃത്യു ലോകത്തിൽ നിന്നും അമര ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി. നിർവാണധാമത്തെ അമരലോകം എന്ന് പറയുകയില്ല. നിങ്ങൾക്ക് അകാല മൃത്യു ഉണ്ടാകാത്തത് എവിടെയാണോ അതിനെയാണ് അമരലോകം എന്ന് പറയുന്നത്. ആത്മീയ അച്ഛനെ തന്നെയാണ് അമരനാഥൻ എന്ന് പറയുന്നത്. തീർച്ചയായും അമരലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനു വേണ്ടി മൃത്യു ലോകത്തിൽ കഥ കേൾപ്പിക്കുന്നു. 3 കഥകളും ഭാരതത്തിൽ തന്നെയാണ് പ്രസിദ്ധം. അമരകഥ, സത്യനാരായണന്റെ കഥ, മുക്കണ്ണിന്റെ കഥ. ഭക്തിമാർഗത്തിൽ മുക്കണ്ണിന്റെ കഥയെക്കുറിച്ച് ആർക്കും തന്നെ അറിയുകയില്ല. ജ്ഞാനത്തിന്റെ 3 നേത്രം കേവലം ജ്ഞാനസാഗരനും അമരനുമായ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കുകയില്ല. ഇവിടെ അസത്യമായ കഥകളാണ് കേൾപ്പിക്കുന്നത്. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് ജ്ഞാനത്തിന്റെ 3 നേത്രം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേത്രത്തിലൂടെ നിങ്ങൾക്ക് 3 കാലങ്ങളെക്കുറിച്ചും 3 ലോകങ്ങളെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം, ഇതിന്റെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിഞ്ഞു. അതിനാൽ കുട്ടികൾ സ്വയത്തെ ത്രികാലദർശിയാണെന്നും മനസ്സിലാക്കുന്നു. നിങ്ങൾ മധുരമധുരമായ കുട്ടികളല്ലാതെ സൃഷ്ടിയിൽ ആരും തന്നെ ത്രികാലദർശികളായിട്ടില്ല. 3 കാലങ്ങളെ അർത്ഥം സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയുന്നില്ല. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം, ഇത് വളരെ നന്നായി അറിയാം. പക്ഷേ 3 കാലങ്ങളുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് ആർക്കും അറിയുകയില്ല. ഇപ്പോൾ മധുരമധുരമായ ആത്മീയ കുട്ടികൾ ആത്മീയ അച്ഛനിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാബയുടെ കുട്ടികളായി മാറിയിരിക്കുകയാണ്. ഈ ഒരു പ്രാവശ്യമാണ് നിങ്ങൾ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛനെ ലഭിക്കുന്നത്. ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ദേഹാഭിമാനമുള്ളത് കാരണം പറയുന്നു, ഞാനിത് പഠിക്കുന്നു, ഞാനാണിത് ചെയ്യുന്നത്. ദേഹാഭിമാനം വരുന്നു. ഇപ്പോൾ ഈ സംഗമത്തിൽ ആത്മീയ അച്ഛൻ വന്ന് ആത്മീയ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കൂ. അച്ഛനിൽ നിന്നും ഓരോ കുട്ടികൾക്കും സമ്പത്തെടുക്കാൻ അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ആത്മീയ കുട്ടികളാണല്ലോ. ലൗകിക സംബന്ധത്തിൽ കേവലം ആൺകുട്ടികളാണ് സമ്പത്തിന് അവകാശികളായി മാറുന്നത്. ഈ പാരലൗകിക ബന്ധത്തിൽ എല്ലാ മക്കൾ ആത്മാക്കൾക്കും സമ്പത്ത് ലഭിക്കുന്നു. അമരനാഥന്റെ കഥയാണ് കേൾപ്പിക്കുന്നത്. പാർവതിക്ക് പർവ്വതത്തിന് മുകളിൽ ഗുഹയിൽ കൊണ്ടുപോയി കഥ കേൾപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ഇതെല്ലാം തെറ്റാണല്ലോ. സത്യമെന്താണ്, അസത്യമെന്താണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി. സത്യം തീർച്ചയായും സത്യമായ ബാബയാണ് കേൾപ്പിക്കുന്നത്. ബാബ ഒരു പ്രാവശ്യം തന്നെയാണ് സത്യം കേൾപ്പിച്ച് സത്യഖണ്ഡത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. ഈ അസത്യഖണ്ഡത്തിന് തീ പിടിക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ എന്തെല്ലാം കാണുന്നുണ്ടോ പിന്നീട് ഇതൊന്നും ഉണ്ടാവുകയില്ല. സമയം ബാക്കി കുറച്ചേ ഉള്ളൂ. ഇത് ശിവബാബയുടെ ജ്ഞാനയജ്ഞമാണ്. എങ്ങനെയാണോ ലൗകിക സംബന്ധത്തിലും അച്ഛൻ യജ്ഞം രചിക്കാറുണ്ടല്ലോ. ചിലർ രുദ്രയജ്ഞം രചിക്കും, ചിലർ ഗീതായജ്ഞം രചിക്കും, ചിലർ രാമായണ യജ്ഞം രചിക്കും. ഇത് ശിവബാബ അഥവാ രുദ്രജ്ഞാനയജ്ഞമാണ്. ഇതാണ് അന്തിമ യജ്ഞം. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ അമരപുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കുറച്ചു സമയത്തെ യാത്ര മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യർക്കും ഇതറിയുകയില്ല. അവർ പറയുന്നതിതാണ്, മൃത്യുലോകത്തിൽ നിന്നും അമരലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി 40,000 വർഷങ്ങൾ ഇനിയും ഉണ്ട്. അമരലോകം എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ സന്മുഖത്തിരുന്ന് അമരകഥ, മുക്കണ്ണിന്റെ കഥ, സത്യനാരായണന്റെ കഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തിമാർഗത്തിൽ എന്തെല്ലാമാണെന്ന് കണ്ടുവല്ലോ. ഭക്തിമാർഗം എത്ര വിസ്താരമാണ്! എപ്രകാരമാണോ വൃക്ഷം വളരെ വിസ്താരമായിട്ടുള്ളത്, അതുപോലെ ഭക്തിമാർഗത്തിന്റെയും വളരെ വലിയ കർമ്മകാന്ഡത്തിന്റെ വൃക്ഷമാണ്. യജ്ഞം, വ്രതം, ജപം, തപം ഇതെല്ലാം എത്രയാണ് ചെയ്തത്! ഈ ജന്മത്തിലെ ഭക്തരും ധാരാളം പേർ ഇരിക്കുന്നുണ്ട്. മനുഷ്യരുടെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഭക്തിമാർഗത്തിൽ വന്നപ്പോൾ മുതലാണ് മറ്റുള്ള ധർമ്മങ്ങൾ സ്ഥാപിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ധർമ്മവുമായാണ് ബന്ധം. ഓരോരുത്തരുടെയും ആചാരവും രീതിയും വേറെ വേറെയാണ്. ഭാരതം അമരപുരിയായിരുന്നു. ഇപ്പോൾ ഭാരതം മൃത്യുലോകമാണ്. നിങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പതീതമായത് കാരണം സ്വയത്തെ ദേവത എന്ന് പറയാൻ സാധിക്കുകയില്ല. നമ്മൾ ദേവതയായിരുന്നു എന്ന കാര്യം തന്നെ നിങ്ങൾ മറന്നുപോയിരുന്നു. പ്രാക്ടിക്കലായി ഇങ്ങനെ പറയാം, ക്രൈസ്റ്റ് ഞങ്ങളുടെ ധർമ്മം സ്ഥാപിച്ചതിനാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായി. ഞങ്ങൾ യൂറോപ്യൻ ധർമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയാറില്ല. അതുപോലെ നിങ്ങൾ ഹിന്ദുസ്ഥാനിലിരിക്കുന്നവർ അഥവാ ഭാരതത്തിൽ വസിക്കുന്നവർ ദേവീദേവതാ ധർമ്മത്തിൽ ഉള്ളവരാണ്. പക്ഷെ സ്വയത്തെ ദേവത എന്ന് പറയാൻ സാധിക്കുകയില്ല. കരുതുന്നത്, ഞാൻ പാപിയാണ്, നീചനാണ്, കളങ്കമുള്ളവനാണ്, വികാരിയാണ് എന്നാണ്. ഭക്തിമാർഗത്തിൽ മനുഷ്യർ ദുഃഖിതരാണ്. അതിനാലാണ് ബാബയെ വിളിക്കുന്നത്. ഇത് കേവലം നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഏത് ബാബയെയാണോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്, ആ അച്ഛൻ നമുക്ക് സമ്പത്ത് നൽകുന്നതിനു വേണ്ടി അമരകഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമരപുരിയുടെ അധികാരികളായി മാറുന്നവരാണ്. അമരപുരിയെ തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നുമുണ്ട്, ഞങ്ങൾ സ്വർഗവാസിയായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലിയുഗത്തിൽ മനുഷ്യർ മരിക്കുമ്പോൾ പറയാറുണ്ട് സ്വർഗവാസിയായി. അവരിപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം അല്പം പോലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അമരപുരി വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? അമരനായ ബാബ. ബാബയെ അമരനാഥൻ എന്നും പറയുന്നു. ഈ യജ്ഞത്തെ പാഠശാല എന്നും പറയുന്നു. മറ്റ് പാഠശാലകളെ ഒരിക്കലും യജ്ഞം എന്ന് പറയുകയില്ല. യജ്ഞം വേറെയാണ് നടത്താറുള്ളത്. ഇതിൽ ബ്രാഹ്മണർ ഇരുന്ന് മന്ത്രങ്ങൾ ഉരവിടുന്നു. ബാബ പറയുന്നു, ഇത് നിങ്ങളുടെ കോളേജുമാണ് യജ്ഞവുമാണ്, രണ്ടും ഒരുമിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ജ്ഞാനയജ്ഞത്തിൽ നിന്ന് വിനാശജ്വാല പ്രജ്വലിതമായി എന്നത്. ഇതിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകും. പിന്നീട് പുതിയ ലോകം ഉണ്ടാകണം. ഇതിന്റെ പേര് തന്നെ മഹാഭാരത യുദ്ധം എന്നാണ്. ഇതുപോലൊരു യുദ്ധം മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. യുദ്ധത്തിൽ ഉലക്കകൾ കൊണ്ട് യുദ്ധം ചെയ്തു എന്ന് പറയാറുണ്ടല്ലോ. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്? ഭാരതത്തിൽ ഒരു ധർമ്മം മാത്രമാണല്ലോ ഉള്ളത്. മരണം മറ്റ് രാജ്യങ്ങളിലാണ് സംഭവിക്കുന്നത്. ഇവിടെ യുദ്ധത്തിന്റെ കാര്യമൊന്നുമില്ല. ബാബു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായും പഴയ ലോകം അവസാനിക്കും. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ വിരാട രൂപത്തിന്റെ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ഇതും നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. കൽപ്പം മുൻപ് ആര് ദേവതയാകാൻ വന്നുവോ അവരെ ദേവതയാകാൻ വരികയുള്ളൂ. ഇത് ബുദ്ധികൊണ്ടുള്ള ജോലിയാണ്. നമ്മൾ എത്ര ബ്രാഹ്മണരായി, ഇപ്പോൾ വീണ്ടും ദേവതയായി മാറും. പ്രജാപിത ബ്രഹ്മാവും പ്രസിദ്ധമാണ്. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെയാണ് മനുഷ്യ സൃഷ്ടി രചിക്കുന്നത്. അതിനാലാണ് ബ്രഹ്മാവിനെ പ്രജാപിതാവെന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ, എപ്പോൾ രചിച്ചു, ഇതാർക്കും തന്നെ അറിയുകയില്ല. ഇവരെ രചിക്കാൻ ആരംഭത്തിൽ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ലേ? വിളിക്കുന്നത് തന്നെ പതിത പാവന, വരൂ എന്ന് പറഞ്ഞാണ്. എപ്പോഴാണോ മനുഷ്യരെല്ലാവരും പതിതമാകുന്നത്, അപ്പോഴാണ് ബാബ വരുന്നത്. ലോകത്തിന് മാറണം. ബാബ നിങ്ങളെ പുതിയ ലോകത്തിന് അർഹരാക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും തമോപ്രധാന പഴയ ലോകത്തിലാണ്. വീണ്ടും സതോപ്രധാനമായി മാറണം. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും ഓരോ വസ്തുക്കൾക്കും സതോ രജോ തമോയിലേക്ക് വരിക തന്നെ വേണം. ലോകത്തിന് തീർച്ചയായും പുതിയതിൽ നിന്നും പഴയതാവുക തന്നെ വേണം. വസ്ത്രവും ആദ്യം പുതിയത് ധരിക്കും, പിന്നീടത് പഴയതാവുകയും ചെയ്യും. നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു. സത്യമായ സത്യനാരായണന്റെ കഥ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സർവശാസ്ത്രമൈ ശിരോമണി ഗീതയാണ്. ബാക്കിയെല്ലാം ഗീതയുടെ കുട്ടികളാണ്. എങ്ങനെയാണോ ബ്രഹ്മാവിന്റെ വംശാവലി, അതുപോലെയാണ് ഗീതയും മുഖ്യമായിട്ടുള്ളത്. ഉയർന്നതിലും ഉയർന്നത് മാതാപിതാവ്, അതിനുശേഷം കുട്ടികൾ. ഇപ്പോൾ മാതാപിതാവിൽ നിന്നും സമ്പത്തെടുക്കണം. ബാക്കി എത്ര തന്നെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും എന്തു തന്നെ ചെയ്താലും സമ്പത്ത് ലഭിക്കുകയില്ല. ബാക്കി ആരാണോ ശാസ്ത്രം പഠിക്കുന്നത് അവർക്ക് വരുമാനം ഉണ്ടാകും. അത് അല്പകാലത്തേക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇവിടെ നിങ്ങൾ കുട്ടികൾ കേൾക്കുന്നുണ്ടല്ലോ, 21 ജന്മത്തേക്ക് വേണ്ടി എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. ചിന്തിച്ചു നോക്കൂ, അവിടെ ഒരാൾ കേൾപ്പിക്കും, എല്ലാവരും അയാൾക്ക് പൈസ നൽകും. ഇവിടെ ബാബ നിങ്ങൾ കുട്ടികൾക്ക് കേൾപ്പിച്ചു തരുന്നു. നിങ്ങൾ 21 ജന്മത്തേക്ക് വേണ്ടി എത്ര ധനവാനായിയാണ് മാറുന്നത്? അവിടെ കേൾപ്പിക്കുന്ന ആളുടെ പോക്കറ്റ് നിറയുന്നു. ഭക്തി മുതലായവ ചെയ്യുന്നത് നിവൃത്തി മാർഗത്തിലിരിക്കുന്നവരുടെ ജോലിയാണ്. നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. സ്വർഗലോകത്തിൽ നമ്മൾ പൂജ്യരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇല്ലെങ്കിൽ 84 ജന്മങ്ങളുടെ കണക്ക് എവിടെ നിന്നും വന്നു? ഇത് ആത്മീയ ജ്ഞാനമാണ്. ഇത് സുപ്രീം ആത്മാവ് ജ്ഞാനസാഗരനിൽ നിന്നുമാണ് ലഭിക്കുന്നത്. പതിത പാവനനായ ബാബയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. നമ്മൾ കുട്ടികൾക്ക് അമരകഥ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജന്മജന്മാന്തരം അസത്യകഥ കേട്ടുകൊണ്ട് വന്നു. ഇപ്പോൾ സത്യമായ കഥ കേട്ട് നിങ്ങൾ 16 കല സമ്പൂർണരായി മാറുന്നു. ചന്ദ്രനെയാണ് 16 കല സമ്പൂർണമെന്ന് പറയുന്നത്. സൂര്യനെ കുറിച്ച് പറയാറില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ഭാവിയിൽ സർവഗുണസമ്പന്നരും 16 കല സമ്പൂർണരുമായി മാറും. പിന്നീട് പകുതി കൽപ്പത്തിന് ശേഷം അവരിൽ കറ പിടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ വീണ്ടും സർവഗുണസമ്പന്നരും 16 കല സമ്പൂർണരുമായ ദേവതയായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആത്മാക്കൾ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് പോകും. പിന്നീട് നമ്മൾ ശരീരം ധാരണ ചെയ്ത് ദേവതയായി മാറും. പിന്നീട് ചന്ദ്രവംശകുലത്തിലേക്ക് വരും. 84 ജന്മങ്ങളുടെ കണക്ക് വേണം. ഏത് യുഗത്തിൽ ഏത് വർഷത്തിൽ എത്ര ജന്മമെടുത്തു? ബാബ 84 ജന്മങ്ങളുടെ സത്യമായ കഥ ഇപ്പോൾ കേൾപ്പിക്കുകയാണ്. നിങ്ങൾ കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾ ഭാരതവാസികൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. നിങ്ങൾ സ്വയത്തെ ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കണം. മമ്മ ബാബ എന്ന് പറയുന്നുണ്ടല്ലോ. സമ്പത്ത് ലഭിക്കുന്നത് ശിവബാബയിൽ നിന്നാണ്, ബ്രഹ്മബാബയിലൂടെ. ബ്രഹ്മാവും ശിവബാബയുടേതാണ്. ബ്രഹ്മാവിൽ നിന്ന് സമ്പത്ത് ലഭിക്കുകയില്ല. ഇദ്ദേഹവും സഹോദരനാണല്ലോ, ശരീരധാരിയാണല്ലോ. നിങ്ങളെല്ലാ കുട്ടികളും ശിവബാബയിൽ നിന്നുമാണ് സമ്പത്ത് എടുക്കുന്നത്, ഈ ബ്രഹ്മാവിൽ നിന്നല്ല. ബ്രഹ്മാവിൽ നിന്ന് സമ്പത്ത് നേടാൻ സാധിക്കുകയില്ല. അതിനാൽ ബ്രഹ്മാവിനെ ഓർമ്മിക്കേണ്ട, ഒരു ശിവബാബയെ മാത്രം ഓർമ്മിക്കണം. ശിവബാബയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങ് മാതാപിതാവാണ്, ഞങ്ങൾ അങ്ങയുടെ കുട്ടികളാണ്. നിങ്ങൾ ബാബയുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഞാൻ ശിവബാബയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഓർമ്മിക്കേണ്ടത് ശിവബാബയെ തന്നെയാണ്. ആത്മാവ് ബിന്ദുവാണ്. ആത്മാവിൽ തന്നെയാണ് 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുള്ളത്. ആത്മാവ് ഭൃഗുട്ടി മധ്യത്തിലാണ് ഇരിക്കുന്നത്, സെക്കൻഡിലാണ് പറക്കുന്നത്. ഞാൻ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. ഭൃഗുട്ടി മധ്യത്തിൽ ആസനസ്ഥനായി ഇരിക്കുന്നു. ഞാൻ ആത്മാവ് ഇങ്ങനെയാണെന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. സത്യയുഗത്തിൽ ഇങ്ങനെ ഒരു വസ്തു കാണണം എന്ന ആഗ്രഹം പോലും ഉണ്ടായിരിക്കുകയില്ല. ആത്മാവിനെ കാണാൻ സാധിക്കുന്നത് ദിവ്യദൃഷ്ടിയിലൂടെയാണ്. ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യം തന്നെയില്ല. ഭക്തി മാർഗത്തിലും സാക്ഷാത്കാരം ഉണ്ടാകുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ വിവേകാനന്ദൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിതാണ്, ഞാൻ മുന്നിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നിൽ വന്ന് പ്രവേശിച്ചു. ഇങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ആത്മാവ് എങ്ങനെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ദേഹത്തിൽ പ്രവേശിക്കുന്നത്? ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ അമര ലോകത്തിലേക്ക് പോകാൻ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമര ലോകത്തിൽ ജന്മമെടുക്കും. അവിടെ നമ്മൾ ഗർഭകൊട്ടാരത്തിലായിരിക്കും. ഇവിടെ ഗർഭജയിലിൽ വളരെയധികം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പകുതി കൽപ്പത്തേക്ക് വേണ്ടി ബാബ നിങ്ങളെ എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തരാക്കുന്നു. ഇങ്ങനെയുള്ള ബാബയെ എത്ര സ്നേഹത്തോടെ ഓർമ്മിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മീയ അച്ഛനിൽ നിന്ന് പഠിച്ച് പൂർണ്ണ സമ്പത്ത് നേടണം. സത്യഖണ്ഡത്തിന്റെ അധികാരിയായി മാറുന്നതിന് സത്യമായ കഥ കേൾക്കണം, കേൾപ്പിക്കണം. രണ്ട്, ഏതച്ഛനിൽ നിന്നാണോ പൂർണ്ണ സമ്പത്ത് ലഭിക്കുന്നത് ആ അച്ഛനെ തന്നെ ഓർമ്മിക്കണം, ഒരു ദേഹധാരിയെയുമല്ല. ഈ പഴയ ലോകത്തിന് തീ പിടിക്കാൻ പോവുകയാണ്, അതിനാൽ ഇതിനെ കണ്ടിട്ടും കാണാതിരിക്കണം. വരദാനം: സൈലൻസിന്റെ ശക്തിയിലൂടെ തന്റെ രജിസ്റ്ററെ ശുദ്ധമാക്കി വെക്കുന്ന ലോകപ്രിയരും പ്രഭുപ്രിയരുമായി ഭവിക്കട്ടെ. ശാസ്ത്രം അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ത് എഴുതിയോ അതെല്ലാം മായ്ക്കാൻ കഴിയും, ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ. അതേപോലെ താങ്കൾ സൈലൻസിന്റെ ശക്തിയിലൂടെ തന്റെ രജിസ്റ്റർ ദിവസവും വൃത്തിയാക്കൂ, എങ്കിൽ പ്രഭുപ്രിയരും ദൈവിക ലോകപ്രിയരുമായി മാറും. സത്യതയും ശുദ്ധതയും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതിനാൽ ഒരു ദിവസത്തെ ചെയ്തുപോയ വ്യർത്ഥ സങ്കല്പങ്ങളും വ്യർത്ഥ കർമ്മങ്ങളും അടുത്ത ദിവസത്തേക്ക് ലീക്ക് ആവുക പോലും ചെയ്യരുത്. കഴിഞ്ഞതിനെ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കി ഫുൾ സ്റ്റോപ്പ് ഇടൂ. എങ്കിൽ രജിസ്റ്റർ ക്ലീനായിരിക്കും, മാത്രമല്ല ഈശ്വരൻ പ്രീതിപ്പെടുകയും ചെയ്യും. സ്ലോഗൻ: വ്യർത്ഥ സങ്കല്പം എടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വ്യർത്ഥ സങ്കല്പങ്ങൾ ചെയ്യാൻ നിമിത്തമാവുക, ഇതും അപവിത്രതയാണ്. അവ്യക്ത സൂചന: സദാഹർഷിതമായിരിക്കുന്നതിന് വേണ്ടി തന്റെ സ്വഭാവം സരളമാക്കൂ, സഹനശീലരാകൂ. സങ്കല്പം, വാക്ക്, കർമ്മം ഇവയിൽ സരളതയുടെയും സഹനശീലതയുടെയും ആവശ്യമുണ്ട്. അഥവാ സരളതയുണ്ട്, സഹനശീലതയില്ല എങ്കിലും ശ്രേഷ്ഠമല്ല. സരളതയോടൊപ്പം സഹനശീലതയുമുണ്ടെങ്കിൽ ശക്തി സ്വരൂപരെന്ന് പറയാം. ശക്തികളുടെ ചിത്രങ്ങളിൽ സരളതയും സഹനശീലതയും രണ്ടിന്റെയും ഗുണങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോഴത്തെ റിസൾട്ടിൽ ചിലപ്പോൾ സഹനശീലത കൂടുതലുണ്ട്, ചിലപ്പോൾ സരളത കൂടുതലുണ്ട്. ഇപ്പോൾ രണ്ടിനെയും സമാനമാക്കൂ. ഓം ശാന്തി.